SBS Radio.
ഓസ്ട്രേലിയ വേനൽക്കാലത്തിലേക്ക് കടന്നിരിക്കുന്നു. ചൂടേറുന്നതോടെ ശരീരം തണുപ്പിക്കുവാനായി നീന്തൽ കുളങ്ങളും കടപ്പുറങ്ങളുമൊക്കെ ആളുകൾ ഉപയോഗിച്ചു തുടങ്ങി. ഈ സമയങ്ങളിൽ മുങ്ങിമരണങ്ങൾ ഉൾപ്പെടെയുള്ള അപകടങ്ങളും വർദ്ധിച്ചു വരുന്നു. റോയൽ ലൈഫ് സേവിംഗ് സൊസൈറ്റി ഓസ്ട്രേലിയയുടെ കണക്ക് പ്രകാരം 2017 മാത്രം 291 പേരാണ് രാജ്യത്ത് മുങ്ങിമരിച്ചത്. ഇത് കഴിഞ്ഞ 2 വർഷത്തേക്കാൾ അധികമാണ്. അതുകൊണ്ടുതന്നെ കടപ്പുറങ്ങളും നീന്തൽക്കുളങ്ങളും മറ്റ് ജലസ്രോതസ്സുകളും ഉപയോഗിക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീടുകളിൽ തന്നെ നീന്തൽക്കുളങ്ങൾ ഉള്ളവർ കുട്ടികളിൽ അധിക ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണെന്ന് മെൽബണിൽ നീന്തൽക്കുളം നടത്തുന്ന ടീന അറോറ പറയുന്നു. കൃത്യമായി നീന്തൽക്കുളത്തിന് ചുറ്റും വേലി കെട്ടുകയും ഇതിന്റെ പൂട്ട് കുട്ടികൾക്ക് തനിയെ തുറക്കാൻ കഴിയില്ലെന്ന് നിരന്തരം ഉറപ്പുവരുത്തുകയും വേണം. മാത്രമല്ല, നീന്തൽ പഠിച്ച കുട്ടികളാണെങ്കിൽ പോലും ഇവർ മുങ്ങിപ്പോകാൻ ഇടയുണ്ട്. അതിനാൽ ഒരു കാരണവശാലും മുതിർന്നവരുടെ സാന്നിധ്യത്തിലല്ലാതെ കുട്ടികളെ വെള്ളത്തിലിറങ്ങാൻ അനുവദിക്കരുതെന്നും ടീന പറയുന്നു.
Backyard swimming pool contributes second main reason for drowning in kids. And I think since we think drowning is very common when you're in the beach, near the beach, not at home because, you know, it's a home swimming pool and we are watching the kids, but that's not the case. I would say that we really need to be very careful and we can't leave our kids alone at home. So the main things that I would look into is installing a fence. So that is very, very important to install a fence around the swimming pool so that restrict the access for the kids and babies. Regularly checking the safety latch on the gates just to make sure that the latch is working fine and it's not broken, and make sure that the surrounding is clear. We don't leave any equipment, you know, because kids are very fond of climbing, so make sure everything is clear.
നീന്തൽക്കുളങ്ങളിലും ബാത്ടബുകളിലും മറ്റും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കളിപ്പാട്ടങ്ങൾ അപകടമുണ്ടാകാൻ മറ്റൊരു കാരണമാണെന്ന് ടീന ചൂണ്ടിക്കാട്ടുന്നു. കളിപ്പാട്ടങ്ങളിൽ കുട്ടികൾ ആകൃഷ്ടരാകുകയും ഇവ കൈക്കലാക്കാനായി ശ്രമിക്കുന്നതിനിടെ വെള്ളത്തിലേക്ക് വഴുതി വീണു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളെ ആകർഷിക്കുന്ന വിധത്തിലുള്ള കളിപ്പാട്ടങ്ങൾ കുളങ്ങളിലും ബാത്ടബുകളിലും മറ്റും ഇല്ല എന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണമെന്നും ടീന പറയുന്നു.
You know, pack the toys away because if there's a floating toy or something, kids might see the toy and they might try to reach for it. And you know, cleaning and making sure that the surrounding is really safe. If there's a toy or something and babies are trying to reach it, so you leave your baby on the side thinking, I'm going to go and, you know, open the door and come back and there's a toy or something in the bathtub, which is normally we all have toys in the bathtub, and the baby try to reach for the toy and they end up falling with the head down. And if they fall down, the brain is not developed for them to understand the difference and, you know, how to survival skills, and that might actually they might take the water in and they can drown in 20 seconds even in bathtub.
വീടുകളിലെ നീന്തൽക്കുളങ്ങളിൽ മാത്രമല്ല മറ്റ് നീന്തൽക്കുളങ്ങൾ ഉപയോഗിക്കുമ്പോഴും നിരവധി കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട്. നീന്തൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും മറ്റ് മുതിർന്നവരുടെയും സഹായം ലഭിക്കുമെന്ന ധൈര്യത്തിൽ ആഴം കൂടിയ ഭാഗത്തേക്ക് കുട്ടികൾ പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്ന് ടീന പറയുന്നു. മാത്രമല്ല, നീന്തൽക്കുളത്തിന്റെ പരിസരത്ത് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി വായിച്ചിരിക്കേണ്ടതിന്റെ ആവശ്യകതയും ടീന വ്യക്തമാക്കുന്നു.
At the swimming pool, there's always a teacher or a lifeguard. So make sure where you are, you can see them and they can see you. There's always safety instructions saying where you have the height or the depth of the pool. So please read it. Please read where it says safety features. So what you need to be careful of. Make sure that, you know, you're always... At swimming pool, there are other kids, so you just tend to play and you know, kids just, with that also as well, we just think, oh no, it's only a swimming pool, we are not going to get drawn, someone will come, but for someone to come and help you, they need to see you, so you need to make sure to follow the instructions.
ഇത്തരം നീന്തൽക്കുളങ്ങൾക്ക് പുറമെ എടുത്തുമാറ്റാവുന്ന വിധത്തിലുള്ള പോർട്ടബിൾ പൂളുകൾ ഉപയോഗിക്കുമ്പോഴും കരുതലുകൾ എടുക്കേണ്ടതിനെക്കുറിച്ച് ടീന.
We've seen the drowning of young children under 5 years of age in portable pool. They are the greatest risk because those kids are meant to be enjoying the portable pool. And so what happened, the reason for it is parental parents often do not actively supervise their children because they think, oh, it's a pool table, there's not much water. But because, as I said, if the portable pool is at home, you tend to take more toys inside. And when you have more toys, you never know. The babies, they try to reach out, and depends on the portable pool as well, how big it is. So it might be, the water level might be higher for a baby who may be, who can drown in that. However, with the kids aged from 4 to 7 as well, it's not they're too big. They're still kids. They're still young to be in the pool. So please supervise your kid. Once the kids have done, you know, once they have the swimming and everything, you need to clear the water. Do not leave the water in the portable pool, because it, that way kids, if they're around it, they might try and reach it again for a toy or just for a play. So please clean the water after use.
നീന്തൽക്കുളങ്ങൾ മാത്രമല്ല, ചൂട് കഠിനമാവുമ്പോൾ ബീച്ചുകളെയും ആശ്രയിക്കാറുണ്ട് നമ്മളിൽ ഭൂരിഭാഗം പേരും. ഇവിടെയും അപകടങ്ങൾ പതിയിരിക്കാറുണ്ട്. മോശം കാലാവസ്ഥയിലും ഇരുട്ടത്തും കടപ്പുറങ്ങളിൽ ഇറങ്ങാതിരിക്കുന്നതാണ് ഉത്തമം. ഇവിടെ കൂടുതലായി ആഴമുള്ള ഭാഗത്ത് അടയാളങ്ങൾ നൽകാറുണ്ട്. കടപ്പുറങ്ങളിൽ അഥവാ ബീച്ചിൽ ഇറങ്ങുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ടീന പറയുന്നു. മാത്രമല്ല, ഒറ്റയ്ക്ക് കടലിൽ ഇറങ്ങാതിരിക്കുന്നതും അപകടം ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് ടീന സൂചിപ്പിക്കുന്നു.
When you go to the beaches, they always have the yellow and the red cone, so please swim in between red and yellow cone. Avoid alcohol when you go to swim. If you're not a good swimmer, please use life jacket. That helps you preventing any drowning, and it helps you to at least, you know, put your hand up and ask for help. And do not swim during a thunderstorm. So when the weather is bad or you can see the waves are high, do not swim. Just come out, let it settle, and you can go back. Do not swim in dark. When you're in dark, you don't know where you are, what you're doing. So it's always good to avoid that. And if you can, then learn CPR. I mean, that really helps, not for you, but for others as well. So if you have a friend or someone who needs help, at least you are trained to help them. And always have your phone closer to you, just in case if you need help. If you can see your friend drowning or something, you can call for help.
റോയൽ ലൈഫ് സേവിംഗ് സൊസൈറ്റി ഓസ്ട്രേലിയയുടെ കണക്ക് പ്രകാരം സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കിടയിലാണ് അപകടങ്ങൾ കൂടുതലായും കണ്ടുവരുന്നത്. ജലസ്രോതസ്സുകളിൽ അപകടത്തിൽപ്പെടുന്നത് 26% സ്ത്രീകളാണെങ്കിൽ 74% പുരുഷന്മാരാണ് രാജ്യത്ത് അപകടത്തിൽപ്പെടുന്നത്. മദ്യപിച്ച് വെള്ളത്തിലിറങ്ങുന്നതാണ് ഇതിനൊരു പ്രധാന കാരണമായി ടീന ചൂണ്ടിക്കാണിക്കുന്നത്. അപകട സാധ്യത വകവയ്ക്കാതെ അനുവദനീയമല്ലാത്ത ഇടങ്ങളിൽ നീന്താൻ ശ്രമിക്കുന്നതും ഒരു പരിധിവരെ പുരുഷന്മാർക്കിടയിൽ അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നതായി ടീന ചൂണ്ടിക്കാട്ടുന്നു.
Are known to take more risk than women as generally, and secondly, the consumption of alcohol in men as well is a big factor in men drowning more than women, because alcohol increases the risk of drowning by impairing judgment. As I said before, your brain is not functioning that well, but you can make a good judgment, and also it reduces the coordination, and also it delays in reaction time. So that's main reason for men to drown, mainly alcohol and the tendency of taking more risk than women.
ഒരു ശിശു മുങ്ങി മരിക്കാൻ വെറും 20 സെക്കൻഡ് മാത്രം മതി. കുട്ടികൾ മുങ്ങി മരിക്കാൻ 4 മുതൽ 6 മിനിറ്റുകൾ മാത്രമേ വേണ്ടൂ. അതിനാൽ ഒരു നിമിഷം പോലും കുട്ടികളെ തനിയെ വെള്ളത്തിലിറങ്ങാൻ അനുവദിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമെന്നും ടീന പറയുന്നു.
Well, as a baby, it takes about 20 seconds for a baby to drown. If it's a kid, then it takes about 4 to 6 minutes for the brain damage, which is most of the time it is permanent if they survive it. So you just go off and open the door, someone's knocking on the door, and you come back and you can lose your baby. So do not leave your kids alone. Always make sure your kid is in arm length reach, so do not leave your kids unattended or they are too far from you. Always supervise, never rely on the older child to look after the younger child. End of the day, older child is also a kid, so you need to make sure you are there and teach your kids swimming, teach them how to calm down. Teach them if they're in trouble, they need to put their hand up, ask for help, yell out. if your kid is taking a swimming lesson, normally they go in a swimsuit. So try and do survival weeks where they go in a normal clothing, like a casual cloth, and that's how they learn how to swim when they are in normal clothing, because if you're in a swimsuit, it's different. And fine, and always watching your kid, always watch your kid. Please do not leave them alone.
Enjoy more stories in your language by visiting sbs.com.au.